إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കാൻ, പരലോകബോധം കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് ഖുത്ബകളിൽ റബീഉൽ അവ്വൽ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമുദായത്തിലെ വിവരമില്ലാത്ത പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മൗലിദാഘോഷം ഒരു സുന്നത്താണെന്ന രൂപത്തിൽ നടപ്പിലാക്കുന്നതുകൊണ്ടുണ്ടായ വിശ്വാസ വൈകല്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിൽ പ്രത്യേകമായി പരാമർശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ റസൂലുള്ളയോട് ചോദിക്കുന്ന പല വരികളും മൗലിദി കിതാബുകളിലുണ്ട്. അത് അറിഞ്ഞും അറിയാതെയും നമ്മുടെ ആളുകൾ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കടുത്ത ശിർക്കാണ് അത്. ഷിയാക്കൾ സൂഫികളുടെ വഴിയിലൂടെ അഹ്ലുസുന്നത്തിന്റെ ആളുകളിലേക്ക് കടത്തിക്കൂട്ടിയതാണ് ഈ മീലാദ് ആഘോഷവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പല അന്ധവിശ്വാസങ്ങളും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനില്ലാത്ത പല അതിരുവിട്ട വിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ ഷിയാക്കൾക്കുണ്ട്. അതിൽ പലതും പിൽക്കാലത്ത് അഹ്ലുസുന്നത്തിന്റെ ആളുകളിലേക്ക് അവർ കടത്തിക്കൂട്ടുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ നാട്ടിൽ ഈ വിശ്വസിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ശരിയായ പ്രമാണങ്ങളിൽ നിന്നും ലഭിച്ചതല്ല. പണ്ട് മുതലേ കേട്ടുകേൾവിയായി ശ്രുതിപ്പെട്ട് നാട്ടിലറിയപ്പെട്ട ചില വിശ്വാസങ്ങൾ, അതങ്ങനെ തന്നെ ആളുകൾ കാത്തു സൂക്ഷിക്കുന്നു എന്ന് മാത്രം. മൗലിദി കിതാബുകളിലുള്ളത് ഖുർആനിലുള്ളത് പോലെ വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. മൗലിദി കിതാബ് തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണ് എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. അവർ പറയുന്നത് മൗലിദി കിതാബിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഖുർആൻ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് മൗലിദി കിതാബ് തെറ്റാണെന്ന് പറഞ്ഞാൽ ഖുർആൻ തെറ്റാണെന്ന് പറയേണ്ടി വരും. ഇത് ആളുകൾക്കിടയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആളുകളെ മനസ്സിൽ അങ്ങനെയാണ്, മൗലിദി കിതാബിലുള്ളതല്ലേ എന്നാ പറയുക. എന്നാൽ യഥാർത്ഥ ചരിത്ര ഗ്രന്ഥങ്ങളിലോ സഹീഹായ ഹദീസുകളിലോ ഇല്ലാത്ത ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും. കാരണം ഷഹാദത്തിന്റെ രണ്ടാം ഭാഗം അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയലും അവിടുത്തെ ജീവിത രീതി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കലും ഓരോ മുഅ്മിനും നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതുപോലെ ജീവിക്കാൻ പരിശ്രമിക്കുക എന്നതാണ് ആ ഷഹാദത്തിന്റെ താൽപര്യം. മൂന്ന് കാര്യങ്ങൾ ഒരു മുസൽമാൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്ന് ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തന്റെ റബ്ബിനെ കുറിച്ചുള്ള അറിവ്, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. മറ്റൊന്ന്, മഅരിഫത്തുൽ അബ്ദി നബിയഹു, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ മനസ്സിലാക്കേണ്ടത് തന്റെ നബി ആരാണ്, ആ നബിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശരിക്കും മനസ്സിലാക്കണം. പിന്നെയോ, മാരിഫത്തുൽ അബദി ദീനഹു, തന്റെ ദീൻ എന്താണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. ഈ മൂന്ന് അറിവും നേടുക എന്നത് എല്ലാ ഓരോ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ സമുദായത്തിൽ ഇന്ന് ഈ മൂന്നിനെ സംബന്ധിച്ചും ഉള്ള അറിവുകൾ പലതും ശരിയും തെറ്റും കൂടിക്കലർന്ന അന്ധവിശ്വാസ നിബിഡമായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലും റസൂലിനെ കുറിച്ചുള്ള വിശ്വാസത്തിലും ദീനിനെ കുറിച്ചുള്ള വിശ്വാസത്തിലും പലവിധ അബദ്ധങ്ങളും ആളുകൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ശരിയായ പ്രമാണങ്ങളിൽ നിന്നല്ല ആളുകൾ ദീനുകൾ പിടിക്കുന്നത്, മറിച്ച് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കാക്ക കാരണവന്മാരായി വിശ്വസിച്ചു പോരുന്ന പറഞ്ഞു പോരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അന്വേഷിക്കാതെ പഠിക്കാതെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പല അന്ധവിശ്വാസങ്ങളും ആളുകൾ സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പിൽക്കാലത്ത് ഷിയാക്കൾ മാത്രമല്ല, ഒരുപാട് പിൽക്കാലത്ത് ഇസ്ലാമിക മാർഗത്ത് വ്യതിചലിച്ചു പോയ കക്ഷികൾ പല കള്ള ഹദീസുകളും ഉണ്ടാക്കി വ്യാജമായി റസൂലിന്റെ പേരിൽ ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ പ്രത്യേകം ഓർക്കണം. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ, ആരെങ്കിലും എന്റെ മേൽ കരുതിക്കൂട്ടി കളവ് പറഞ്ഞാൽ, മനഃപൂർവ്വം എന്റെ മേൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യവും നബിയിലേക്ക് ചേർത്തി പറയാൻ നമ്മൾ പാടില്ല. സംശയമുണ്ടെങ്കിൽ അത് നബിയിലേക്ക് ചേർത്തി പറയരുത്. മനസ്സിലായില്ലേ? മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിന്റെ മുഖദ്ദിമയിൽ തന്നെ കാണാം. ആരെങ്കിലും എന്നെ സംബന്ധിച്ചൊരു ഹദീസ് പറയുന്നു, അത് കളവാകാൻ സാധ്യതയുണ്ട് എന്ന് അയാൾക്ക് തോന്നുന്നു, ഉറപ്പില്ല, എന്നാൽ പോലും അയാൾ രണ്ട് കള്ളന്മാരിൽ ഒരാളാണ്. ഒന്ന് ഇത് കെട്ടിയുണ്ടാക്കിയവൻ, രണ്ടാമത്തേത് അത് പ്രചരിപ്പിക്കുന്നവൻ. അപ്പൊ കള്ള ഹദീസുകൾ റിവായത്ത് ചെയ്യാനോ അത് പ്രചരിപ്പിക്കുവാനോ നമുക്ക് പാടില്ല. ആ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട്, നമുക്ക് അതിന്റെ ഉത്തരവാദിത്തമല്ല. നമ്മൾ പ്രചരിപ്പിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ്. അപ്പൊ അങ്ങനെയുള്ള പല കള്ള ഹദീസുകളും വ്യാജ ഹദീസുകളും പല ആളുകളും ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് പലതും വിശ്വസിച്ചു പോരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇന്നും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളിലെ വലിയ പാരമ്പര്യവാദികൾ എന്ന് അവകാശപ്പെടുന്ന, പണ്ട് മുതൽക്കേ ഉള്ളതിനെ സംരക്ഷിച്ചു പോരുന്ന സുന്നത്ത് ജമാഅത്തുകാർ ഞങ്ങളാണെന്ന് പറയുന്ന വിഭാഗം, അവരെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താ? അവർ താരിഖുർ റസൂൽ എന്ന പേരിൽ അവരിറക്കിയിട്ടുള്ള അവരുടെ കിതാബുൽ അവൽ ഒന്നാമത്തെ പുസ്തകം രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിപ്പിക്കുന്നതിൽ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം എന്നാണ് ഇതിന്റെ ഹെഡിങ് തന്നെ. എന്നിട്ട് ലോകത്താദ്യമായി പടക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഇത് മദ്രസയിൽ ചെറുപ്പത്തിൽ കുട്ടിയുടെ മനസ്സിൽ അടിച്ചു കയറ്റാണ്, 7 വയസ്സോ 8 വയസ്സോ കുട്ടിയുടെ മനസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണ് ലോകത്താദ്യം സൃഷ്ടിക്കപ്പെട്ടത്. ആ പ്രകാശത്തിൽ നിന്നാണ് ലോകത്തെ സർവ്വ ചരാചരങ്ങളും, ചരാചരം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതും ചലിക്കാത്തതും തന്നെ എല്ലാ വസ്തുക്കളും എല്ലാ മഖ്ലൂഖാത്തും സൃഷ്ടിക്കപ്പെട്ടത് റസൂലുള്ളയുടെ നൂറിൽ നിന്നാണ് എന്ന വിശ്വാസം. ഇത് തനിച്ച അന്ധവിശ്വാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിച്ച ഒരു കാഴ്ചപ്പാടിലല്ല പല ആളുകളും നബിയെ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? നബിയെക്കുറിച്ച് ഇവിടെ ചുരുക്കി നമ്മൾ മനസ്സിലാക്കിയാൽ 1400 കൊല്ലം മുമ്പ് മക്കയിൽ ജനിച്ച ഖുറൈശി ഗോത്രത്തിലെ ബനു ഹാഷിം കുടുംബത്തിൽ ജനിച്ച അബ്ദുള്ളയുടെയും ആമിനയും മകനായി ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ ആ നാട്ടിൽ നബിയാകാതെ അദ്ദേഹം ആ നാട്ടുകാരനായി ജീവിച്ചു. ചെറുപ്പത്തിൽ തന്നെ വിശ്വസ്തനായിരുന്നു. അൽ അമീൻ, വിശ്വസ്തൻ എന്നാളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, ആളുകൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു. പക്ഷെ 40-ാമത്തെ വയസ്സിൽ വഹ്യ കിട്ടി. 42-ാമത്തെ വയസ്സോടെ അത് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കളായി മാറി ആ നാട്ടുകാരെല്ലാം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നാനാവിധത്തിൽ ഉപദ്രവിച്ചു. അങ്ങനെ 13 കൊല്ലം മക്കയിൽ പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ച് കഴിച്ചുകൂട്ടി പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെ 10 വർഷത്തോളം ജീവിച്ചു. അവിടെ ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടു. അങ്ങനെ 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്തായി. അദ്ദേഹത്തിന്റെ ഖബർ മദീനയിലാണുള്ളത്. ഇതാണ് മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു മുഅ്മിനിന്റെ വിശ്വാസം. ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന വികാര വിചാരങ്ങൾക്കുള്ള മാതാപിതാക്കളിൽ ജനിച്ച ഒരു മനുഷ്യ പ്രകൃതിയോടുകൂടി ജീവിച്ച ആളായിരുന്നു എന്നാണ്. പക്ഷെ ഇന്നത്തെ കൗമ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. റസൂലുള്ള ഒരു പ്രകാശ സിദ്ധിയാണ്, അത് ഈ വിശ്വാസത്തിന് വന്നതാണ്. അള്ളാഹു അവന്റെ പ്രകാശത്തിൽ നിന്നാണ്, അവന്റെ മുഖത്തിന്റെ പ്രകാശത്തിൽ നിന്നാണ് റസൂലുള്ളാനെ പടച്ചിട്ടുള്ളത്. അപ്പൊ റസൂലിൽ തന്നെ ഒരു ദൈവീകതയുണ്ട് എന്ന വിശ്വാസമാണ് പല ആളുകൾക്കും ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിശ്വാസം സുഹൃത്തുക്കളെ, ഈ വിശ്വാസം കൊണ്ടുവന്നത് സൂഫികൾ കൊണ്ടുവന്നതാണ്. ആ വിശ്വാസത്തിന്റെ അടിത്തറകൾ നമുക്ക് പിന്നീട് പരിശോധിക്കാം. മംഗൂസ് മൗലിദ് എന്ന് പറയുന്ന കേരളക്കാരുടെ പ്രിയപ്പെട്ട മൗലിദ്, അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? സുബ്ഹാനല്ലദി അത്രാ ഫീ ശഹ്രി റബീഉൽ അവൽ ഖബർ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. റബീഉൽ അവൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ചന്ദ്രനെ ഉദയം ചെയ്യിച്ച അല്ലാഹു പരിശുദ്ധനത്രേ. അദ്ദേഹത്തിന്റെ പ്രകാശത്തെ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എന്നിട്ട് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തിരിക്കുന്നു. ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി, അല്ലാഹു അല്ലാത്ത എല്ലാത്തിനും കൂടിയാ ലോകം എന്ന് പറയാ. അപ്പൊ അല്ലാഹു അല്ലാത്ത എന്തൊക്കെ ഉണ്ടോ? അല്ലാഹ് ഖാലിക്കും, അല്ലാഹ് അല്ലാത്തതൊക്കെ മഖ്ലൂഖുമാണ്. അല്ലാഹു പടച്ചവനാണ്, മറ്റൊക്കെ പടപ്പുകളാണ്. മനസ്സിലായില്ലേ? ആ ഖാലിക്കായ അല്ലാഹു ആ ആലമിൽ ആദ്യമായി പടച്ചത് ആരാണ്? റസൂലുള്ളാന്റെ നൂറായിരുന്നു എന്ന് ഇത് മംഗൂസ് ചൊല്ലാണ്. ഒന്നുകൊടുത്ത് മുസല്ല വിരിച്ച് ഭക്തിയോടെ തലക്ക് മറച്ച് നല്ല ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് സുഗന്ധം പരത്തി, അത് കഴിഞ്ഞിട്ട് നല്ല സദ്യ ഉണ്ടാകും. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ഭക്തിയോടുകൂടി അതിൽ വിവാദത്തെന്ന നിലക്ക് ആളുകളെ ചൊല്ലുന്ന സാധന അത്. റസൂലുള്ളാന്റെ പ്രകാശത്തെ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ പടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനല്ല എന്നിടത്തേക്കാണ് എത്തുന്നത്. എല്ലാവരെയും പടച്ചത്, എല്ലാ മനുഷ്യരെയും പടച്ചത് മണ്ണിൽ നിന്നാണ് എന്ന് ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനെതിരാണിത്. അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യനല്ല, അദ്ദേഹം പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ആരാണ്? അത് മലക്കുകളാണ് എന്ന കാര്യം ഹദീസിന്റെ കിതാബിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഖുലിഖത്തിൽ മലായികത്തു മിന്നൂർ, മലക്കുകൾ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. വഖുലിക്കൽ ജാന്നു മിൻ മാരിജിൻ മിന്നാർ, ജിന്നുകൾ തീ ജ്വാലയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. വഖുലിക ആദമു മിമ്മാ ഖദ ഉസ്ബലക്കും, ആദം സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾക്ക് വിവരിച്ചു തരപ്പെട്ട ഖുർആനിൽ നിങ്ങൾ പലയിടത്ത് വിവരിച്ചിട്ടുള്ള മണ്ണിൽ നിന്നാകുന്നു. അപ്പൊ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതിന് വ്യത്യാസമായിട്ട് റസൂലുള്ളാഹിന്റെ പ്രകാശത്താണ് സൃഷ്ടിച്ചത് എന്നാണ് ജനങ്ങൾ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ സൂറത്തുൽ കഹ്ഫിൽ ആയത്ത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പ്രഖ്യാപിക്കുക നബിയെ, പറയുക നബിയെ, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന്. എന്നാൽ നമ്മളെപ്പോലെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപ്പുണ്ടായിട്ടുള്ളത്. സൃഷ്ടിപ്പിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെന്താ? പ്രകാശത്തിൽ നിന്നാണ് നബിയെ പടച്ചിട്ടുള്ളത് എന്ന വിശ്വാസം, അത് തനിച്ച അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസികൾ ഏറെ ബഹുമാനിക്കുന്ന മൗലീദിന് ന്യായീകരിച്ച ആളാണ് സുയൂത്തി. അദ്ദേഹത്തോട് പോലും ചോദിച്ചു, സുയൂത സുയൂത്തി അലിൽ വാരിദ് ഫിൽ ഹദീസ് അന്നല്ലാഹു ഖലഖ നൂറ മുഹമ്മദിൻ ഫജസഅഹു അർബഅത്ത് അഷ്യാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് അല്ലാഹു പടച്ചു, എന്നിട്ട് അതിനെ നാലായി വിഭജിച്ചു, എന്നിട്ട് ഒന്നാമത്തെ ജുസ്ഇൽ നിന്ന് ഒന്നാമത്തെ ഭാഗത്ത് അർശിനെ സൃഷ്ടിച്ചു, രണ്ടാമത്തേതിൽ നിന്ന് കലം സൃഷ്ടിച്ചു, മൂന്നാമത്തെ ലോഹുൽ മഹഫൂദ് സൃഷ്ടിച്ചു, നാലാമത്തേതിൽ നിന്ന് വേറെന്തൊക്കെയോ സൃഷ്ടിച്ചു, അതിനെ വീണ്ടും നാലാക്കി. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ നൂറിനെ പറ്റി പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഫജാബ ബി ഖൗലിഹി അൽ ഹദീസുൽ മദ്കൂറു ഫി സുആൽ ലൈസ ലഹു ഇസ്നാദുൻ യുഅതമദു അലൈഹി, അവലംബിക്കപ്പെടാവുന്ന ഒരു സനദ് പോലുമില്ലാത്ത, ഒരു പരമ്പരയുമില്ലാത്ത വെറും ഒരു വർത്തമാനം മാത്രമാണിത്. കണ്ടോ? അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ വ്യാജമായി കെട്ടിയുണ്ടാക്കിയ സനദില്ലാത്ത ഹദീസ്. സനദ് ഉണ്ടെങ്കിലല്ലേ പരിശോധിക്കാൻ പറ്റുള്ളൂ. എന്താ സനദ് എന്ന് പറഞ്ഞാൽ റസൂലിൽ നിന്ന് ഈ ഗ്രന്ഥം രചിക്കുന്ന ആൾ വരെയുള്ള അതിന്റെ റിപ്പോർട്ടർമാരുടെ പരമ്പര. ഇപ്പൊ നബിയിൽ നിന്ന് ഇന്ന സഹാബി കേട്ടു, സഹാബിയിൽ നിന്ന് ഇന്ന താബിഈ കേട്ടു, താബിഈ നിന്ന് താബിഈ താബിഈ കേട്ടു, അതിൽ നിന്ന് ഹദീസ് ഗ്രന്ഥം രചിക്കുന്ന ബുഖാരി കേട്ടു, അലി മുസ്ലിം കേട്ടു. ഈ പരമ്പര, ഈ ചെയിനിനാണ് സനദ് എന്ന് പറയാ. ആ സനദിൽ സഹാബിയെ പരിശോധിക്കേണ്ടതില്ല. ശേഷമുള്ളവരൊക്കെ വിശ്വസ്തരാണോ, അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടോ, അവർ ഏത് കക്ഷിന്റെ ആളായിരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ച ശേഷമേ ഹദീസ് സ്വീകരിക്കാൻ പാടുള്ളൂ. മുസ്തലഹുൽ ഹദീസിന്റെ, ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, സനദ് പോലുമില്ലാത്ത ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ അത്. അങ്ങനെയുള്ള ഒരു ഹദീസ് തെളിവാക്കിക്കൊണ്ടാണ് പല കാര്യങ്ങളും ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഈ ഹദീസ് നൂറിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കള്ള ഹദീസുകളും ഉദ്ധരിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ജാബിർ റളിയല്ലാഹു എന്ന സഹാബി, അദ്ദേഹം നബിയോട് ചോദിക്കാണ്, അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാ, നബിയെ ആദ്യമായി അല്ലാഹ് പടച്ചത് ഏതാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അത്രേ നൂറ നബിയ്ക്കയാ ജാബിർ, ജാബിറെ നിങ്ങളുടെ നബിയുടെ പ്രകാശമാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. ഇന്നല്ലാഹു തആല ഖലഖ ഖബല ലശിയായി, എല്ലാ വസ്തുക്കളെയും പടക്കും മുമ്പായി അള്ളാഹു പടച്ചത് നൂറ നബിയിക്ക, നിന്റെ നബിയുടെ പ്രകാശമാണ്. മിൻ നൂരിഹി, തന്റെ പ്രകാശത്തിൽ നിന്നും, അള്ളാഹു തന്റെ പ്രകാശത്തിൽ നിന്നും നിന്റെ നബിയുടെ നൂറാണ് ആദ്യം പടച്ചത്. ഇങ്ങനെ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞ ഹദീസ് എവിടെ ഉണ്ട് എന്താ പറയാ, അബ്ദുർ റസാഖ് സനാനിയുടെ മുസന്നഫിലുണ്ട്. അത് കയറി നോക്കി, അവിടെ ആൾ ഇരിക്കാൻ സ്ഥലം, സഫിലൊക്കെ സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് കയറി കുട്ടികൾ, ഇവിടെയൊക്കെ സ്ഥലമുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പൊ അബ്ദുർ റസാഖ് സനാനിയുടെ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിലുണ്ട്, മുസന്നഫ് എന്ന ഗ്രന്ഥത്തിലുണ്ട് എന്ന് ആര് പറഞ്ഞതാ, അൽ മവാഹിബുൽ ലദുനിയ എന്ന കിതാബിൽ കസ്സലാനി എന്ന് പറയുന്ന പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച സൂഫി ചിന്താഗതിയെ പിന്താങ്ങുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു, അയാൾ രചിച്ചതാ. എന്നാൽ ഈ പറഞ്ഞ മുസന്നഫ് അബ്ദുർ റസാഖ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതിലുണ്ടോ അത് ഇല്ല എന്നതാണ് വാസ്തവം. ഈ ഹദീസിനെ സംബന്ധിച്ച് സൗദി അറേബ്യയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന മഹബ്ബത്തുൻ നബി ബൈനൽ ഇത്തിബാഇ വൽ ഇബ്തിദാ, നബിയോടുള്ള സ്നേഹം റസൂലിനോടുള്ള ഇത്തിബാഇനും ബിദഅത്തിനും മധ്യേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞെന്താരിയോ, വഹാദൽ ഹദീസ് മക്ദൂബുൻ ലാ അസ്ലു ലഹു, ഈ ഹദീസ് വ്യാജമാണ്, കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ്, ഇതിനൊരു അടിസ്ഥാനവുമില്ല. ഒമൻസൂബൻ സൂറൻ ഇലാ മുസന്നഫി അബ്ദുർ റസാഖ്, അബ്ദുർ റസാഖിന്റെ മുസന്നഫിലേക്ക് വ്യാജമായി ചേർത്തി പറയപ്പെട്ടതാകുന്നു ഈ ഹദീസ്. വലൈസ ഫീഹി, ആ ഹദീസ് ആ ഗ്രന്ഥത്തിൽ ഇല്ല. വലാ റവാഹു അൻ അഹദും മിനൽ ഉലമാഇൽ മുഅ്തദി ബിഹിം, പരിഗണനീയരായ ഒരു പണ്ഡിതനും ഇത് റിവായത്ത് ചെയ്തിട്ടില്ല. അബ്ദുർ റസാഖിന്റെ മുസന്നഫിൽ വേറെയും കുറെ ഹദീസിന്റെ കിതാബുണ്ടല്ലോ, അതിലൊന്നിലും മുസ്നദുകളിലോ സിഹാഹുകളിലോ സുനനുകളിലോ മുഅ്ജമുകളിലോ ജുസ്ഉകളിലോ ഒന്നിലും ഇല്ലാത്ത, പരിഗണനീയരായ ഒരൊറ്റ പണ്ഡിതനും റിവായത്ത് ചെയ്തിട്ടില്ലാത്ത ഒരു റിപ്പോർട്ടാകുന്നു ഇത്. കമാ അന്നഹു ലൈസ മൗജൂദൻ മിൻ ഫി അയ്യി മിൻ കുതുബി സുന്നത്തിൽ മുഅ്തമദ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ അവലംബിക്കപ്പെടാവുന്ന ഹദീസിന്റെ കിതാബുകളിൽ, സുന്നത്തിന്റെ കിതാബുകളിൽ ഒരൊറ്റ കിതാബിലും ഇങ്ങനൊരു ഹദീസ് തന്നെ ഇല്ല എന്നാണ് അതിൽ എഴുതിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അപ്പൊ എത്ര ഇല്ലാത്തൊരു ഹദീസാണ് പറഞ്ഞു കിടക്കുക, അതിന്റെ അടിസ്ഥാനത്തിലാണ് മംഗൂസുകാർ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞപ്പോ കസ്തല്ലാനിയ ഞങ്ങൾക്ക് വിശ്വാസമാണ്, കസ്തല്ലാനി അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, കസ്തല്ലാനി കണ്ട അബ്ദുർ റസാഖിന്റെ മുസന്നഫ് നിങ്ങൾ കൊണ്ടുവന്ന ഞങ്ങൾ തൊട്ട് കാണിച്ചു തരും. നമ്മളാണോ കാണിച്ചു കൊടുക്കേണ്ടത്? ഉണ്ട് എന്ന് പറഞ്ഞത് ആരാ, അവരല്ലേ കൊണ്ടുവരേണ്ടത്? അൽ ബയ്യിന സലൽ മുദ്ദഇ, വാദിച്ചവനാണ് തെളിവ് ഹാജരാക്കേണ്ടത്. മുസന്നഫിനുണ്ട് എന്ന് പറഞ്ഞവൻ ഇന്നുള്ള മുസന്നഫ് കൊണ്ടുവന്നിട്ട് കാണിക്കണം, അതിൽ കാണിക്കാൻ അവർക്ക് സാധ്യമല്ല എന്നതാണ് വാസ്തവം. അപ്പൊ എന്താ ചെയ്തെന്ന് നിങ്ങള്, മുസന്നഫ് അബ്ദുർ റസാഖിന്റെ നഷ്ടപ്പെട്ട ചില ഭാഗങ്ങൾ കണ്ടെത്തി എന്ന് വാദിച്ചുകൊണ്ട് 2005 യു എയിൽ നിന്നും ഒരു കള്ളപുസ്തകം ഇറങ്ങി. യു എക്കാരനാണ് അതിന്റെ മുസന്നിഫ്, ആരാ പ്രസാധകർ എന്ന് പോലും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലേക്ക് റസൂലുള്ളാന്റെ മുടി കൊണ്ടുവന്നതും യു എ തന്നെയാണല്ലോ. അതേ യു എയിൽ നിന്ന് തന്നെ റസൂലുള്ളാന്റെ പ്രകാശത്തെക്കുറിച്ചുള്ള ഒരു കള്ള ഹദീസിന്റെ പുസ്തകം, അതായത് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ ആദ്യ ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ നഷ്ടപ്പെട്ട ഭാഗം കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസന്നഫ് രചിച്ച അബ്ദുർ റസാഖ് സനാനി മരിച്ചത് ഹിജറ 211 എന്നുള്ള മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, മനസ്സിലായില്ലേ. എന്നിട്ട് 1412 അദ്ദേഹത്തിന്റെ മുസന്നഫ് പുസ്തകമായി ഇറങ്ങി, അതുവരെയും കയ്യെഴുത്ത് കോപ്പിയായിട്ട് വിവിധ ലൈബ്രറികളിൽ സൂക്ഷിക്കപ്പെട്ടതാണത്. മൂന്നാം നൂറ്റാണ്ടിൽ 15 എത്രണ്ട്, 12 മഹ്തൂത്തായിട്ട് എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതിയായിട്ട് വിവിധ ലൈബ്രറികളിൽ സൂക്ഷിക്കും. പിന്നീട് ഇന്ത്യൻ പണ്ഡിതനായ ഹബീബുർ റഹ്മാനുൽ അഅ്ലമി അദ്ദേഹമാണ് അത് തഹ്ഖീഖ് സൈദവൈന്റെ കയ്യെഴുത്ത് പ്രതികൾ അവലംബിച്ചുകൊണ്ട് ആ പുസ്തകം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആദ്യ വാല്യത്തിന്റെ ഭാഗത്ത് കുറച്ച് ചില ഭാഗങ്ങൾ മഖ്തൂത്തായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇവർ തിരികെ കയറ്റാൻ ശ്രമിച്ചത്. ആ ആദ്യ ഭാഗം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ 100 ഹദീസ് ഉണ്ട് എന്നുണ്ട്. ആദ്യ ഭാഗം ഹദീസിന്റെ കിതാബിലൊക്കെ കിതാബ് ത്വഹാറത്താണ്, ശുദ്ധിയുടെ അധ്യായം, ശുദ്ധീകരണം അല്ലേ, ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒലു കുളി അങ്ങനത്തെ കാര്യങ്ങളിൽ നജസിനെ നീക്കൽ, ഇതൊക്കെയാണ് എല്ലാ ഹദീസിന്റെ കിതാബിൽ പൊതുവെ ഉണ്ടാകുക, അവിടെ ഇവിടെ 100. അപ്പൊ അവിടെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചു ഈസ മാനിഅൽ ഹുമൈരി എന്ന് പറയുന്ന ദുബായ് ഔക്കാഫിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു ചങ്ങായിണ്ട്, ഓനാണ് ഇത് രചിച്ചത്. അതിന് തഖദീം എഴുതി കൊടുത്തത് മുഹമ്മദ് സയ്യിദ് മംദൂഹുൽ മിസ്രി എന്ന് പറയുന്ന ഒരു ഈ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരു ഖുറാഫിയാണ്. ഇതിന്റെ രസം എന്താന്ന് ചോദിച്ചാല്, മുസന്നഫ് ഇറങ്ങിയപ്പോൾ ഈ ഹദീദ് കാണാനല്ല എന്ന് പറഞ്ഞപ്പോ ആളുകളൊക്കെ ബഹളം വെച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് മുസന്നഫിലുണ്ട് എന്ന്, കസ്സല്ലാനി പറഞ്ഞിരിക്കുന്നു, ഇതാ 1412 എന്നാണ്, ഇപ്പൊ 1440 അല്ലേ, ഒരു 28 കൊല്ലം മുമ്പ് ഇതിറങ്ങിയല്ലോ നിങ്ങൾ എവിടെ പോയി ഇത് കൊണ്ടുപോവാ, നിങ്ങളിലെ പറഞ്ഞു മുസന്നഫിലുണ്ട്. അപ്പൊ ആളുകൾ ബഹളം വെച്ചപ്പോ അവനെ പരിഹാരമാക്കിട്ട് ഉണ്ടാക്കിയതാണ്, അത് കണ്ടു കിട്ടിയിരിക്കുന്നു. അങ്ങനെ വീണുപോയ സാധനം കിട്ടുന്ന മാതിരി കിട്ടുന്ന സാധനാത് ഇനി ശരി അത് കിട്ടി എന്ന് പറഞ്ഞാൽ അതിനും വേണ്ട സുഹൃത്തുക്കളെ ആളുകൾ വിശ്വസിക്കണ മാതിരി പറയാ. ഈ പുസ്തകത്തിന് ആകെ 43 പേജുള്ളൂ, പക്ഷെ പുസ്തകം 104 പേജുണ്ട്. അല്ല ഇതിന്റെ മുഖദ്ദിമി ഇതൊക്കെ പാടെ വെച്ചു കൂട്ടിയിട്ട് ആ മുഖദ്ദിമിയിൽ കാര്യമായിട്ട് പറയണ നമ്മൾ ഒരുപാട് കാലമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 100 ഹദീസ് കിട്ടിയിട്ടുണ്ട്. ആ 100 ഹദീസ് തിരികെ കയറ്റാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായത്. ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, തുർക്കിയിൽ അന്വേഷിച്ചു, യമനിൽ അന്വേഷിച്ചു, അവിടെ ഒന്നും കിട്ടിയില്ല എന്നാ പറയണത്. ഒരുപാട് എങ്ങനെ അവസാനം ഇത് കിട്ടി, ഒരുപാട് കാലം പ്രാർത്ഥിച്ചു, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തുള്ള റൗളയിൽ പോയിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങനെ അവസാനം ഒരു കയ്യെഴുത്ത് കോപ്പി കിട്ടി. എവിടുന്നാ കിട്ടിയത്? ഇന്ത്യയിലെ ഒരു ബറേലവി പണ്ഡിതനിൽ നിന്ന്. ബറേലവി എന്ന ഖബറിന്റെ അടുക്കൽ സുജൂദ് ചെയ്യുന്ന 25 കാരറ്റ് ഖുറാഫി, അവന്റെ അടുത്ത് നിന്നാ കിട്ടിയത്. അയാളുടെ പേരെന്താന്ന് നിങ്ങള്, അയാളുടെ പേര് ഒരു ഖാദിരിയാണ്, ആ മുഹമ്മദ് അമീൻ ബറക്കാത്തി ഖാദിരി. അയാൾ ദുക്തുറൊക്കെയാണ്, ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്നാണ് കയ്യെഴുത്ത് മതി കിട്ടിയത്. അത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. അത് കിട്ടിയ ദിവസം ഇയാൾ വലിയ വിരുന്നൊക്കെ ഉണ്ടായി കൊടുത്തു ഓഫീസിലുള്ള ആളുകൾക്കൊക്കെ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പുസ്തകം രംഗത്ത് വന്ന ഉടനെ തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നും ഒരു പണ്ഡിതൻ മുഹമ്മദ് സിയാദ് ബിൻ ഉമർ അത്തുഖല എന്ന് പറയുന്ന ഒരു പണ്ഡിത, ചെറുപ്പക്കാരൻ പണ്ഡിതൻ, ഞാൻ നേരിട്ട് പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മുൽത്തഖാഹൽ ഹദീസ് എന്ന് പറയുന്ന ഇന്റർനെറ്റിലെ ഒരു സൈറ്റിൽ ഇത് കള്ള പുസ്തകമാണ്, വ്യാജമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് വ്യക്തമായ ഒരു ലേഖനം, പേജുകൾ നീണ്ട ലേഖനം, തെളിവുകൾ സഹിതം എടുത്തുകൊടുത്തു. പക്ഷേ അതിനെ ഗണ്ണിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. കാരണം കെട്ടിച്ചമക്കപ്പെട്ട കള്ള പുസ്തകമാണ്. ഇതിന്റെ തെളിവുകൾ എന്താ? കയ്യെഴുത്ത് പ്രതിയെ കുറിച്ച് ഈ ഈസാമാലിൽ ഹുമൈനി പറയുന്നത്, ഇത് കയ്യെഴുത്ത് പ്രതി കിട്ടിയത് ഇന്ത്യയിലെ ഖാദിരി തരീക്കത്തുകാരനായ ബറേലവിയിൽ നിന്നാണ്. ഇപ്പോൾ അത് ആരെ കയ്യിലാണുള്ളത്? ഈ പറഞ്ഞ ഹുമൈനിയാണ് അത് കൈവശം വെച്ചിരിക്കുന്നത്. ഇത് പകർത്തി എഴുതിയത് ഹിജറ 993 എന്നാ പറയുന്നത്. പകർത്തി എഴുതിയ വ്യക്തി നല്ല ആളാണ്, കൃത്യ നല്ല ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഏയ് പത്താം നൂറ്റാണ്ടില് 933 10 പത്താം നൂറ്റാണ്ടിലേതാണെന്ന് ഞാൻ ഒത്തുനോക്കി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പൊ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ കള്ള പുസ്തകമാണിത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കയ്യെഴുത്ത് പ്രതിയെ സംബന്ധിച്ച് പരിചയസമ്പന്നനായ ഒരാൾ അത് പരിശോധിച്ചു. അന്ന് തന്നെ ദുബൈ ഔക്കാഫിൽ റിസർച്ച് ഫെലോയി ജോലി ചെയ്തിരുന്ന അദീബുൽ ഖമദാനി എന്ന് പറയുന്ന ശേഖൻ ദമസ്കസുകാരനാണ് അയാൾ. അദ്ദേഹം ദുബൈയിലെ പള്ളിയിൽ ഖത്തീബായി ഇമാമായിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഈ കയ്യെഴുത്ത് പ്രതിയുമായി വളരെ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ഇത് മനസ്സിലാക്കി ഇത് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇത് കെട്ടിപ്പ് ചമച്ചതാണ്. കാരണം പേപ്പർ, എഴുത്ത്, ലിപി ഇതൊക്കെ നോക്കിയിട്ട് അതിനെ മഖ്തൂത്തിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അത് പറയാൻ കഴിയും. അപ്പൊ കൂടുതൽ പഴക്കല്ല, അടുത്ത കാലത്താരം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കോപ്പി വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടു. പിന്നെ കുറെ കഥ ഉണ്ട്, അത് ഹുതുബയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറെ കഥ, എന്തായാലും അത് കെട്ടിച്ചമക്കപ്പെട്ട പുസ്തകമാണ് എന്ന് തെളിയിക്കപ്പെടുകയും അതിന് മറുപടി എഴുതാൻ കഴിയാതെ ഇവർ. പക്ഷെ ഇന്ന് നമ്മളും സ്യാക്കന്മാരും ചെയ്യും, ഇതാ കിട്ടിയിരിക്കുന്നു, അബുദാബിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നറിയ ഹദീസ്. ഇങ്ങനെ ഉണ്ട് ഹദീസ് ഉണ്ടാക്കല്. എന്നിട്ട് വ്യാജമായ ഒരു സനദനെ കെട്ടിണ്ടാക്കിക്ക, പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ടുണ്ട് സനദില്ലാതെ എന്ത് വന്നിട്ടുള്ളത്, ഇപ്പോൾ സനദുണ്ടാക്കി അബ്ദുൽ റസാഖിൽ നിന്ന് ജാബിർ റഹ്മാൻ വരെയുള്ള കള്ള സനദുണ്ടാക്കി. നോക്കൂ നിങ്ങൾ എന്തെല്ലാം അക്രമങ്ങൾ അവിടെ നടക്കുന്നത് ദീനിന്റെ പേരിൽ. ഇതെല്ലാം ദീനിന്റെ പേരിലാണ്, ദീനിൽ സ്ഥാപിക്കണം. ഇവർ പണ്ട് പഠിപ്പിച്ചു വെച്ച ഒരു അന്ധവിശ്വാസത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ തട്ടിപ്പുകളുടെ പരമ്പര തന്നെ നടത്തിയിട്ട് ഇങ്ങനെ ഒരു പുസ്തകം ബറേലവികൾ കേരള ഉത്തരേന്ത്യയിൽ ഇറക്കി, അത് ദുബായി കൊണ്ടേ കൊടുത്തു, അവിടുന്ന് പ്രസിദ്ധീകരിച്ചു, ഇപ്പൊ നിലക്ക് നടക്കുകയാണ് ആ പുസ്തകം, മനസ്സിലായില്ലേ? പക്ഷെ ഇവരുടെ തന്നെ വലിയ സൂഫിയായി എണ്ണുന്ന ഒരാൾ അതിനെ തള്ളിപ്പറഞ്ഞു എന്നതാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന വലിയൊരു വിഷമം. അതില്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് സുയൂത്തി ഖൈറു സാബിത്ത് എന്ന് പറഞ്ഞു അതുപോലും പോരാ, മൗലു എന്ന് തന്നെ പറയണം ആ ഹദീസ് എന്ന് പറഞ്ഞിട്ട്. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരൊറ്റ ഹദീസ് പോലും സഹീഹായി വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇതിപ്പോ ഇവര് റസൂല് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് മാത്രല്ല, റസൂൽ ജീവിച്ച് തന്നെ ഒരു വെളിച്ചമായിട്ടാണെന്നാണ് മൗലൂദ് ഓതുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു ലൈസ മുഹിത്താ ജന്നില സുറുജി അല്ലെ ഖാലിഖുനല്ലാഹു റാസിഖുനാന്ന് ബൈത്തിൽ ചൊല്ലും. ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു, നബിയെ നിങ്ങൾ താമസിക്കുന്ന വീട് ലൈസ മുഹിത്താ ജന്നില സുറുജി, അവിടെ വിളക്കിടേണ്ട ആവശ്യമില്ല. അപ്പൊ നബിന്റെ ഒരു ട്യൂബ് ലൈറ്റ് മായ, നബിങ് വന്നാ വിളിച്ചായി എല്ലായിടത്തും, പിന്നെ ലൈറ്റ് എത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഖൗമിന്റെ വിശ്വാസം എന്താ? നബിയൊരു പ്രകാശ സിദ്ധിയായിട്ട് ഒരു പ്രകാശഗോളമായിട്ടാണ് ജീവിച്ചത് എന്ന്. എന്നിട്ടും റസൂലിനെ കുറിച്ച് നൂറെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നൂറെന്ന് റസൂലിനെ പറ്റി ഖുർആനിൽ പറഞ്ഞതിനെ പറ്റിയാണോ? നബി ഒരു ട്യൂബ് ലൈറ്റ് പോലെ വെളിച്ചായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അല്ലേ, തങ്ങൾ ഒളിവാൽ ഇരുൾ രാവിൽ വീണുള്ള ദൂഷിയും ആയിഷ ബീവി എടുത്തോവർ എന്നാണ് മഹമ്മൂദ് മാലയിൽ പറയുന്നത്. റസൂലുള്ളാഹിന്റെ വെളിച്ചം കൊണ്ട് വീണുപോയ സൂചി ആയിഷ ബീവി കണ്ടെടുത്തു. അപ്പൊ ടോർച്ചൊന്നും കടിക്കി എന്ന് പറയുന്നത് പോലെ റസൂലുള്ളാഹി നിന്ന വീണുപോയ സൂചി വരെ കാണാവുന്ന വെളിച്ചായിരുന്നു. ഇതാണ് ഈ ഖൗമിന്റെ വിശ്വാസം. അപ്പൊ അത് താരിഖുർ റസൂലും പുസ്തകത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നു. റസൂലിന്റെ പ്രകാശാണ് ആദ്യം ഉണ്ടായത്. ആ പ്രകാശത്താ എല്ലാ ചരാചരങ്ങളും ഉണ്ടായത്. എല്ലാ ചരാചരങ്ങളും തന്നെ പന്നിയും കൊരങ്ങും കള്ളും എന്ന് തുടങ്ങി വേശ്യം എല്ലാം ഉണ്ടായത് റസൂലിന്റെ പ്രകാശത്താണ്. അഅ്ദുബില്ല, എന്തായി പറയണം? ഇതൊക്കെ ഇത് പറയുന്നത് ഗൈബിയായ വിഷയമല്ലേ? ഒന്നുകിൽ ഖുർആനിൽ വേണം, സഹീഹായ ഹദീസിൽ വേണം, അങ്ങോട്ട് തട്ടിവിടുന്നേ. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ആളുകൾ വിശ്വസിച്ചു കൊണ്ടേ പോകുന്നു. നബി ജീവിച്ചതും ഒരു വെളിച്ചമായിക്കൊണ്ടാണ് എന്ന വിശ്വാസമുണ്ട്. അതിനാൽ രസം എന്താണെന്നറിയോ, ഈ വെളിച്ചത്തെ കുറിച്ച് തന്നെ വിവിധ കഥകളാണ് ഇവർ പറയുന്നത്. ആ വെളിച്ചം എത്ര കാലം മുമ്പുണ്ടായി എന്നതിനെ സംബന്ധിച്ച് മംഗൂസുകാരൻ പറയുന്നത് കുന്തുനൂറമ്പയിലേതയില്ലായി കബലിൻ, ആദമിനെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു പ്രകാശമായിരുന്നു. എന്നാൽ മഹ്മൂദ് മാലക്കാരൻ പറയുന്നതോ, നല്ല നബി ആദം നമ്മെ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പിൽ പടച്ചോവർ. നമ്മളെ നബിയെ പടക്കുന്നതിന്റെ 100,000 എന്ന് പറഞ്ഞാൽ എത്രയായി? 100,000 കൊല്ലം മുമ്പ് ഈ നൂറിനെ പടച്ചിട്ടുണ്ട്. എന്നാൽ ജാല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് 70,000 കൊല്ലം. റസൂൽ ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 70,000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ്. നോക്ക് നിങ്ങൾ, അപ്പൊ ആദമിനെ സൃഷ്ടിക്കുന്ന 2000 കൊല്ലം മുമ്പ് എന്ന് മംഗൂസിൽ, 100,000 കൊല്ലം മുമ്പ് എന്ന് മന മഹമൂദ് മാലയിൽ, 70,000 കൊല്ലം മുമ്പ് 7 ബഹറിലൂടെ കടന്നു വന്നു എന്നാ. ഓരോ ബഹറിലും 10,000 കൊല്ലം ഈ 100 കഴിച്ചു കൂട്ടി. ഇതെല്ലാം വിശ്വസിക്കണം. ഇതൊക്കെ വിശ്വസിച്ചാലേ യഥാർത്ഥ സുന്നിയാവുന്നതാണ്. ഇതെന്ത് സുന്നിയാ ഇത്? ഇത് സുന്നത്തിലുള്ളതാ? ഹദീസിലുള്ളതാ? ചരിത്രത്തിലുള്ളതാ? ഇത് ആരുണ്ടാക്കിയത്? ഈ ജാല മുഹമ്മദ് മൗലിദ് ആരുണ്ടാക്കിയതാ? അറിയില്ല. മംഗൂസ് മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയതാണത്രേ, ഇത്രേ ഉള്ളൂ. കാരണം മഖ്ദൂമിന്റെ യഥാർത്ഥ ചരിത്രം എഴുതിയെടുത്ത് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളിൽ മംഗൂസ് മൗലിദ് എന്ന കിതാബില്ല. മാത്രമല്ല അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ രീതി അനുസരിച്ച് അൽഹംദുലില്ലാഹ് എന്നിട്ട് നല്ല തുടങ്ങി, അബ്ദുൽ സലാത്തിൽ തുടങ്ങി, സുബ്ഹാനല്ലദീ അത്തലാന്നാ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതും കള്ളവാണ്. പിന്നെ ഈ പറഞ്ഞ മൗലിദുകൾക്ക് ഒന്നിനും അഡ്രസ്സില്ല ആരുണ്ടാക്കിയത് എന്നിട്ട് അതാണ് വലിയ അഖീദയായിട്ട് ആളുകൾ വിശ്വസിച്ച് നടക്കുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായിരുന്നു എന്നതിനെ ഗണ്ണിക്കുന്നതല്ലേ ഇത്? റസൂലുള്ളാഹിന്റെ ബശരിയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയേണ്ടതുണ്ട്. മുഅ്ജിസത്ത്, റസൂലുള്ളാഹി അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് മറ്റു മനുഷ്യർക്കുള്ള കഴിവല്ലാതെ എന്തെങ്കിലും പ്രത്യേക കഴിവ് നബിക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. നബിയിലൂടെ ചില അത്ഭുത സംഭവങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്, അത് മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് നബിയുടെ കഴിവാണോ? ഒരിക്കലുമല്ല. നബിയിലൂടെ, നബിമാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന കാര്യമാണ് അത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുഅ്ജിസത്ത് റസൂലിന്റെ കഴിവല്ല, അള്ളാഹു അവനുദ്ദേശിക്കുന്ന നബിയിലൂടെ ഉദ്ദേശിക്കുന്ന സമയത്ത് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി നമുക്ക് പറയാം, ഇതേ മംഗൂസ് തന്നെ കാണാം. അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബിഖൗനിഹി വാലിദ. അറിയുക, ഈ നബിയെ കൊണ്ടാണ് നമ്മുടെ ആദൻ നബി തവസ്സുലാക്കിയത്. ആദൻ നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തു പോയല്ലോ, വിലക്കപ്പെട്ട കനി അല്ലേ, സ്വർഗത്തിലാക്കുമ്പോൾ ആ മരത്തിന്റെ കനി തിന്നരുത് എന്ന് പറഞ്ഞു. പിശാജ് ദുരുപദേശം നൽകി ആദം മുഹബ്ബയും ആ കനി ചെയ്തു, ആ കനി തിന്നു. എങ്ങനെയാണ് ആ കുറ്റത്തിന് രക്ഷപ്പെട്ടത്? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം തന്റെ റബ്ബിൽ നിന്നും ചില വചനങ്ങൾ ഏറ്റെടുത്തു. ഞാൻ ആദ്യത്തെ മനുഷ്യനാ, എങ്ങനെ തൗബയുണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അള്ളാഹു പഠിപ്പിച്ചൊരു തൗബയുടെ രൂപം എങ്ങനെയാണ്? ആ വചനങ്ങൾ ഏറ്റെടുത്ത് അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഏതായിരുന്നു ഏറ്റെടുത്ത വചനങ്ങൾ? സൂറത്ത് അഹ്റാഫിൽ 23-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖാലാ റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു, ആദമും ഹവ്വയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, നീ ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകുന്നതാണ്. ഈ പ്രാർത്ഥന കൊണ്ടാണ് അവർക്ക് അള്ളാഹു പാപം പൊറുത്തു കൊടുത്തതെന്നാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് വിശ്വസിക്കുന്നത്. എന്നാൽ വേറെ ഒരു കഥയാണ് ഇവിടെ ഇവരിൽ ആദൻ നബി നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ടാ രക്ഷപ്പെട്ട്. അതിനെന്താ കഥ എന്നറിയോ? ഹാക്കിം ഉദ്ധരിച്ചതാണ് ആ കള്ളക്കഥ. ആദം ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് 300 കൊല്ലത്തോളം കരഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെ നോക്കുമ്പോ അള്ളാഹുവിന്റെ അർശിൽ എഴുതി വെച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള. ഈതപ്പോ അള്ളാന്റെ പേരിനൊപ്പം ഒരു മുഹമ്മദ് നമുക്ക് പരിചയമല്ലോ, കാര്യപ്പെട്ട ആളാവും, അല്ലെ ഇപ്പൊ അള്ളാന്റെ പേരിട്ടൊപ്പം എഴുതൂലല്ലോ. അപ്പൊ ആ മുഹമ്മദിനെ തന്നെ പിടിച്ചു, എന്നിട്ട് അദ്ദേഹത്തെ അടയാളനാക്കിക്കൊണ്ട് അള്ളഹാനോട് പ്രാർത്ഥിച്ചു. അപ്പൊ അള്ളാഹു പറഞ്ഞു, എനിക്ക് പൊറത്തു വന്നിരിക്കുന്നു, ഇനി എന്റെ സന്താനപരമ്പൾക്ക് മുഴുവൻ പൊറുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പൊറുക്കാം. അങ്ങനത്തെ ആളെയും കൊണ്ടല്ലേ ഇജ് വന്നിട്ടുള്ളത്. ആദം നബിയോട് പറഞ്ഞു, ഇത്രയും കൂടി പറഞ്ഞത്രേ, ലൗലാ മുഹമ്മദിൻ മാ ഖലഖ്തുക, മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ നിന്നെ തന്നെ ഞാൻ പടക്കുമായിരുന്നില്ല ആദമേ എന്നുകൂടി പറഞ്ഞു എന്നാണ് ഈ കഥ. ഇത് നമ്മളെ കൗമ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ് അദ്ദേഹത്തെ കൊണ്ട് മുൻകാല ഈ അമ്പിയാക്കളൊക്കെ തവസ്സുൽ ചെയ്തിട്ടുണ്ട്, ഇടതേട്ടം നടത്തി. അപ്പൊ ഇടതേട്ടത്തിനും തെളിവായി. ഇവിടെ അപ്പൊ അങ്ങനെയാണ്, അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിലേറെ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളത് മഹാന്മാരെ അടയാളനാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് എന്നാണല്ല കൗമിനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനൊരു തെളിവും കൂടി ഉണ്ടാക്കുകയാണ്. ആദൻ നബിയുടെ പേരിൽ ഒരു കള്ളക്കഥ. ഇത് യഥാർത്ഥത്തിൽ ഉദ്ധരിച്ചത് ആരൊക്കെ ഉദ്ധരിക്കട്ടെ, അത് സനദ് വളരെ ദുർബലമായ ഖുർആനിനെതിരായിട്ടുള്ള ഒരു സംഗതിയാണ്. സയ്യിദ് ബിൻ അസ്ലം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അതിലുണ്ട്. അതിനെപ്പറ്റി ഇതേ പറഞ്ഞ ഹാക്കിം തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. തന്റെ പിതാവിൽ നിന്നും വ്യാജ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. മാത്രമല്ല ഹാക്കിമിനെ പറ്റി ഹാക്കിം അൽ മുസ്തദ്രക്ക് എന്ന ഹദീസിന്റെ കിതാബുണ്ട്. ബുഖാരിക്കും മുസ്ലിമും കിട്ടാതെ പോയ ഹദീസുകളെ കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടിറക്കിയ പുസ്തകമാണ്. ഒരുപാട് സഹിയായ ഹദീസുകളുണ്ട്, പക്ഷെ ഒരുപാട് ദുർബല ഹദീസുകളുണ്ട്. ഹദീസിന്റെ തസ്ഹീഹ് തലഈഫ് സഹീഹും ലൈഫും വേർതിരിക്കുന്നതിൽ ഹാക്കിമിനെ കുറിച്ച് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ പറഞ്ഞെന്താ, മുതസാഹിലുൻ, അലംഭാവ നയക്കാരനാണ്. സഹി അല്ലാത്തവനും സഹിയാന്നറിയും, ലൈഫ് ആയതവനും സഹിയാന്നറിയും, ആ രൂപത്തിലുള്ള മുതസാഹിലാണ് അദ്ദേഹം എന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ആളാണ് അത് സഹിയാന്ന് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിനെതിരായ ഒരു കഥയാണ് ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വയും അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പാപം പൊറുത്തത്. പാപം സംഭവിച്ചാൽ നമ്മളൊക്കെ ചെയ്യേണ്ടതും അതാണെന്ന് ആദം നബിയുടെ ആ ചരിത്രത്തിലൂടെ പഠിക്കാൻ സാധിക്കും. അല്ലാതെ ഇല്ലാത്ത നബിയെ, അപ്പൊ ആദൻ നബിക്ക് മുമ്പേ പരിചയമുണ്ട്, തന്റെ പേർക്കുട്ടിയായി വരാൻ പോണ മുഹമ്മദ് നബിയെ കുറിച്ച് ആദൻ നബിക്ക് നേരത്തെ പരിചയമുണ്ട്, വാപ്പ മോനെ കൊണ്ട് തവസ്സുലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളവിശ്വാസങ്ങൾ ആളുകളെ മണ്ടയിൽ അടിച്ചു കയറ്റാണ്. ആരും അങ്ങനെ വിശ്വസിക്കേണ്ട. ആദ നബിക്ക് സംഭവിച്ച അബദ്ധത്തെ ആദ നബി ഈ പ്രാർത്ഥനയിലൂടെയാണ് അള്ളാഹു മോചനം നൽകിയത് എന്നവൾ മനസ്സിലാക്കണം. മറ്റു മറിച്ചുള്ളതെല്ലാം കള്ളക്കഥകളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ലഖദ് ജാഅക്കും റസൂലു മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാകുന്നു അദ്ദേഹം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റ കൃപയും കാരുണ്യവും ഉള്ള ആളാകുന്നു റസൂൽ. അപ്പൊ റസൂൽ നമ്മളിൽ നിന്ന് തന്നെയുള്ള റസൂലാണ്. നമുക്ക് ഒരു വിഷമവും വരുന്നത് ഈ ഉമ്മത്തെ ആരെങ്കിലും വിഷമിക്കുന്നത് റസൂലിനാക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അതിൽ ആപത്തുകളിൽ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നൽകിയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് അങ്ങേയറ്റ കനിവും കൃപയുമുണ്ട് എന്നും ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്കും മനസ്സിലാക്കി പിൻപറ്റുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലിഹി വസഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, മറ്റു ചില സംഗതികൾ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഡിസംബർ മാസം വന്നതോടെ കടകളിലൊക്കെ നക്ഷത്രം വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ്, നക്ഷത്രത്തിനുള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് തൂക്കിയിടുക എന്നാ ക്രിസ്മസിനെ വരവേൽക്കാൻ. എന്താണ് ക്രിസ്മസ്? ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ഈസാ നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജന്മദിനം. 10 ദിവസത്തോളം ഇംഗ്ലീഷുകാരുള്ള കാലത്തെ അതിനിവിടെ അവധി കൊടുത്തിരിക്കുകയാണ്. 10 ദിവസം സ്കൂളുകൾക്കൊക്കെ അവധിയാണ് ആഘോഷിക്കാൻ വേണ്ടി തന്നെ. അപ്പൊ നമ്മൾ ചില പോയത്തക്കാരും എന്ത് ചെയ്യും, എല്ലാവരും നക്ഷത്രം തൂക്കുമ്പോൾ നമ്മളും തൂക്കും. എടോ എന്ത് അബദ്ധമാണത്? എന്താണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം? ഈസാ നബിയെ കുറിച്ച് നമ്മൾ വിശ്വസിക്കും അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ മാത്രമാണ് എന്നാണ്. എന്നാൽ ഇവർ വിശ്വസിക്കുന്നതോ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിക്കുന്നത്. അല്ലെ, ഇബ്നുള്ളാഹ് അള്ളാഹുവിന്റെ മകൻ. സൂറത്ത് മറിയമിൽ അല്ലാഹു പറഞ്ഞു, ഈസാ നബിയുടെ ഉമ്മയുടെ പേരിലുള്ള സൂറത്തിന്റെ മറിയം, മറിയം ബിബിയുടെ പേരിലെ സൂറത്തിൽ എന്താ പറഞ്ഞത്? വഖാലു തഖദർ റഹ്മാൻ വലദ ലഖദ് ജിഅതും ഷൈഅൻ ഇദ്ദ. അവർ പറഞ്ഞു, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. നിങ്ങൾ ചെയ്തത് ഗുരുതരമായൊരു തെറ്റാകുന്നു. തകാദുസ്സമാവാത്തു യതഫത്തർന മിൻഹു, അത് മുഖേന ആകാശങ്ങൾ പൊട്ടിപ്പിളരാറെടുത്തിരിക്കുന്നു.
വതൻശഖുൽ അർദ്, ഭൂമി വിണ്ട് കീറാനെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, വതൻശഖുൽ അർദ്, വൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകരാൻ അടുത്തിരിക്കുന്നു. എന്തിന്? അന്താവുല റഹ്മാനി വലത, റഹ്മാനായ റബ്ബിന്റെ ഒരു സന്താനമുണ്ട് എന്നവർ വാദിച്ചതിനാൽ. അപ്പൊ അള്ളാഹ്ക്ക് എത്ര വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹ് സന്താനം എന്ന് വാദിക്കുന്നത്. ഖുർആൻ ഇറക്കിയത് തന്നെ അതിനാണെന്നാ പറഞ്ഞത്. വയുന്ദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആൻ തന്നെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ളതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, പിതാവ് അള്ളാഹു, പുത്രൻ ഈസാ നബി, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും കൂടിയാണ് ദൈവം. എന്നാൽ മൂന്നും ഒന്നാണ്, ഇതിനാണ് ത്രിയേകത്വം എന്ന് പറയുന്നത്. ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിൽ തറക്കാൻ കൊണ്ടുപോവുകയും അവിടുന്ന് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയും ഒക്കെ ചെയ്ത ആ സംഭവം കഴിഞ്ഞിട്ട് 300 കൊല്ലം കഴിഞ്ഞിട്ട് സെന്റ് പോൾ എന്ന് പറഞ്ഞ ഒരുത്തൻ കൊണ്ടുവന്നതായത്. നമ്മളെ സമുദായത്തിൽ മൗലൂദ് ഉണ്ടായതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലും ഈസാ നബിക്ക് ശേഷം 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈസാ നബി അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തിയതിന് ശേഷം 300 കൊല്ലം കഴിഞ്ഞ് സെന്റ് പോൾ ഉണ്ടാക്കിയതായത്. ഒരു തെളിവില്ലാത്ത കാര്യമാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ അതിനെ ആശംസകൾ, ക്രിസ്മസ് ആശംസകൾ, എന്നിട്ട് നമ്മൾ നക്ഷത്രം തൂക്കുക, എന്നിട്ട് ഇപ്പൊ ചില പോയത്തക്കാരാണ് ഗ്രീറ്റിംഗ്, ന്യൂ ഇയർ ഗ്രീറ്റിംഗ്. ഏതാണ് നമുക്ക് ന്യൂ ഇയർ? നമുക്ക് ഈ ക്രിസ്ത്യാനി വർഷം ന്യൂ ഇയറാ? നമ്മളെ വർഷം മുഹറം സഫറിന് അറബി വർഷമല്ലേ? അത് റബീഉൽ അവ്വല, ഇന്ന് 29 ഇന്നത്തോട് കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ റബീഉൽ ആഖറാണ്, അത് ആർക്കും അറിയുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ്, ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ഒക്കെ എഴുതിയിട്ട് അയക്കല്ലേ, പോസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഈ സങ്കര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വം മുറുകെ പിടിക്കണം. ഒരു മുവഹിദിനൊരിക്കലും ശിർക്കുമായി ബന്ധപ്പെട്ട ഒരാഘോഷത്തോടും ഒരു മമതയും കാണിക്കാൻ കഴിയില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ട വേണം. നമ്മള് നമുക്കത് തൂക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഈസാ നബിനെ പൂജിക്കുക. അദ്ദേഹത്തിനെ ബിംബം വെച്ചും ഫോട്ടോ വെച്ചും പൂജിക്കല്ലേ അവർ ചെയ്യുന്നത്? വലിയ തെറ്റല്ലേ അത്? നമ്മളെ കൗമം ചെയ്യുന്നുണ്ട് മുഹമ്മദ് അലൈഹിസ്സലാമിന്റെ ഫോട്ടോ വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പൂജിക്കന്നെ, ആരാധിക്കന്നെ, നബിയോട് അള്ളാഹിനോട് ചോദിക്കണം, നബിയോട് ചോദിക്കന്നെ അല്ലേ? ഇപ്പൊ കണ്ടില്ലേ കൊളപട്ടണത്തുകാരൻ ഒരു തങ്ങള് ഇതാ കണ്ണവും മക്കാമിൽ പോയിട്ട് ഉപ്പാപ്പാ ഉപ്പാപ്പാ എന്ന് വെച്ചാൽ അള്ളാഹിനോട് ചോദിക്കണ മുഴുവൻ കാര്യങ്ങളും റസൂലിനോട് ചോദിക്കുക. എന്നിട്ട് അതിനെപ്പറ്റി പാളയത്തിൽ തന്നെ പട തുടങ്ങി. അത് തെറ്റാണെന്നൊരു കൂട്ടർ തെറ്റാണെന്ന് എഴുതിയാണെ പിറ്റിയെന്ന് തിരുത്തി ഇലാഹാണെന്ന് വിശ്വസിച്ചില്ല. ഏയ്, എന്താ ഇലാഹാണെന്ന് വിശ്വസിക്കല്? ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് ആളുകളെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്താണ് ഇലാഹാണെന്ന് വിശ്വസിക്കുക? ഇസ്തിഗാസ നടത്താൻ അർഹൻ എന്ന് വിശ്വസിച്ചിട്ടല്ലേ നിങ്ങൾ ഇസ്തിഗാസ നടത്തണേ? അതന്നെ ഇലാഹാക്കല്. അത് ഇലാഹായി കഴിഞ്ഞു. അള്ളാഹിനോട് ചോദിക്കണ കാര്യം കല്ലിനോട് ചോദിച്ചാൽ കല്ല് ഇലാഹായി, കാഞ്ഞിറക്കുട്ടിയോട് ചോദിച്ചാൽ കാഞ്ഞിറക്കുട്ടി ഇലാഹായി, ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ ഇലാഹായി, അത് മൊയ്തീൻ ശേഖരനോട് ചോദിച്ചാൽ മൊയ്തീൻ ശേഖർ ഇലാഹായി. അതാണ് ഇലാഹാക്കുക എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടാൽ ഗുരുവായൂർക്ക് പോയാലോ പറ്റുമോ? ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ട് വിശ്വസിക്കാതെയാണ് ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത് ഒരുപാട് മുസ്ലിമീങ്ങൾ പറയുന്നത്. ഇലാഹ അള്ളാഹു മാത്രമാണ്, വാവര് സ്വാമിയും മറ്റൊക്കെ ഇലാഹല്ല എന്നാ ഞങ്ങളെ വിശ്വാസം. നിങ്ങൾക്ക് തടയാൻ കഴിയോ? പോയില്ലേ അബൂബക്കറാജി ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി തുലാഭാരം നടത്തി കുട്ടിയെ കിട്ടി, ആ പെൺകുട്ടി ഒന്നും ജീവിക്കണം. അബൂബക്കറാജി മരിച്ചുപോയി. അബൂബക്കറാജിനെ സുന്നത്തിയമായി പുറത്താക്കാൻ ശ്രമിച്ചു, അകത്താക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ നടന്നതാ ചേന്ദ്രയിൽ, തിരുവനന്തപുരത്ത് ചേന്ദ്രയിൽ നടന്ന സംഭവം അത്. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിലുള്ള വിശ്വാസ തൗഹീദ് എന്തുമാത്രം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പ്രത്യേകത ഏകദൈവ വിശ്വാസമാണ്. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവന്റെ പേരിൽ മാത്രം നേർച്ച ഒഴിപാടുകൾ നടത്തുക, അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക. അതല്ലാത്തരം ശിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ്, അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത ഭാവമാണ്. ആ വിശ്വാസത്തോടെ മരിച്ചാൽ നരകം ഉറപ്പാണ്, സ്വർഗത്തിന് പടി പോലും കാണൂല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയുള്ള വിശ്വാസക്കാരുണ്ടെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്തുമാക്കി മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഹുഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. امين برحمتك يا ارحم